അതിനെ സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളവർ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാവേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാവുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ നിങ്ങൾ കഴിയുന്നു. ദൈവം വെളിച്ചമാവുന്നു, അവന് ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാവുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസനും നീതിമാനുമാവുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം തമ്മിലില്ലാതെയായി. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുന്നു. നമ്മുടെ ഏതിനു മാത്രമല്ല സർവലോകത്തിന്റെ പാപത്തിനും തന്നെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു, സത്യം അവനിലല്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തെളിഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാവുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള ആ പഴയ കൽപ്പനയത്രയും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പഴിക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവർ അറിയുന്നില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ചത്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളവനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാവുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കു ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാവുന്നു. എതിർക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാവുന്നുവെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യവറിയായ കൊണ്ടല്ല നിങ്ങൾ അതറിയുകയാലും പോഷ്കൊന്നും സത്യത്തിൽ നിന്നും വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാറാവുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ ഇത് ക്രിസ്തുവാവുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാവുന്നവൻ നമുക്ക് തന്ന വാക്സത്വം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അതിന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോസ്റ്റല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകമവനെ അറിഞ്ഞിട്ടില്ല, ആയതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപവും അധർമ്മം തന്നെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാവുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദേവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആവുന്നു. കൈവീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതും ആകൊണ്ടത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പഴിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പഴിക്കുന്നവനെല്ലാം കൊലപാതകനാവുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ വശത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാലറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ചവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ആവശ്യാലും അവക്ക് നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണമെന്നുള്ളത് തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ നാം അറിയുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതേ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും നമുക്കിതിനാൽ അറിയാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്നെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ. സാക്ഷാൽ സ്നേഹമാവുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമോ അന്യോന്യം സ്നേഹിക്കേണ്ടതാവുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തെളിഞ്ഞിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിന് നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തെളിഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാം ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തെളിഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തന്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ചതേമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാവുന്നു യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ? സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാവുന്നു. ദൈവത്തിന്റെ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനിലുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവന് നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്നും അറിയുന്നു. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്കും തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെ കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാവുന്നു. മരണത്തിനില്ലാത്ത പാപമുണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നവുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്ന് നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയാവുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാവുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോടൊന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ ആ ശേഷം ഉപേക്ഷിക്കരുതേ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരേണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിനെ അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ചുകൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭത്സിക്കുന്നു. നിന്നെ അപമാനം എന്നോട് അയറ്റേണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. എന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാവുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വചനങ്ങളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ടുവരുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തിക്കണമേ. പോഷ്കിന്റെ വഴി എന്നോട് അകറ്റേണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോട് നൽകണമേ. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുതേ. നീ എന്റെ ഹൃദയത്തെ വിഷാദമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനയുടെ വഴിയിൽ ഓടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ. രാജ്യത്തെ നോക്കാതെ വേണോ എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് പരിമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിലാശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് സ്ഥിരം പറവാൻ ഞാൻ പ്രാർത്ഥനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൻ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവയെനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ വേണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാവുന്നു. അഹങ്കാരികളെന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവയെ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാവുന്നു. യഹോവയെ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവയെ, നീ എന്റെ ഓഹരിയാവുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിനെ ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാർശ്വങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ലതാനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാവുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ദൈവമേ, യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ വന്നേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദിയും പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തതിനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തതിനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തതിനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളായ മാമനച്ചൻ വി സി വർഗീസച്ചൻ, ഇതിന്റെ ചുമതല വഹിക്കുന്ന രാജേഷച്ചൻ, ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുന്ന പ്രിയങ്കരനായ മാത്യു വർഗീസച്ചൻ, ശേഷം ആചാരിക ശുശ്രൂഷയിലൂടെ ഈ ദേശത്തിന് അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്ന എല്ലാ വൈദികർക്കും, വിശ്വാസ സമൂഹമായി ഇതിൽ നേരിട്ടും നേരിട്ടല്ലാതെയും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, പ്രഭാതത്തിൽ അല്പം തിരക്കായതുകൊണ്ടാണ് ഇതിന്റെ തുടക്കത്തിൽ ബലഹീനനായ ഞാൻ ആമുഖ വാക്കുകൾ പറയുവാനായിട്ട് ഒരവസരം ലഭിച്ചത്. അത് അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരമാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഈ വർഷം 6-7 മാസങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നു. അടുത്തൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവമാതാവെന്ന് ലോകമൊക്കെയും വിശ്വസിക്കപ്പെടുകയും വിശുദ്ധ വേദപുസ്തകത്തിലും ക്രൈസ്തവന്റെ ഹൃദയത്തിലും അനുഗ്രഹീതമായി സ്ഥാനം പിടിക്കുകയും മധ്യസ്ഥതയിലൂടെ തലമുറകൾക്ക് അനുഗ്രഹം പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആ ശുദ്ധിമതിയായ അമ്മ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിന്റെ അനുഗ്രഹീതമായ ഓർമ്മകൾ പ്രാർത്ഥനാപൂർവം ഒരു പെരുന്നാളായി നോമ്പിന്റെയും ഉപവാസത്തിന്റെയും അകമ്പടിയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പലപ്പോഴും നോമ്പുകാലം കടന്നു വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഏറെ പേരെ നമുക്ക് കാണാം. എന്നാൽ ചിലപ്പോഴെങ്കിലും വാക്കുകൊണ്ടോ മുഖം കൊണ്ടോ അതിന്റെ വിമുഖത പ്രകടിപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു വാഹനം മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അതിന്റെ ഇന്ധനം കുറഞ്ഞു വരുമ്പോൾ ഒരു ഗ്യാസ് സ്റ്റേഷൻ നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. അത് അന്വേഷിക്കുക എന്നുള്ളത് അത് അടിസ്ഥാനമായ ഒരു കാര്യമെന്ന് മാത്രമല്ല, നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്താതിരിക്കാൻ അത് നിർബന്ധമാണെന്ന് നമുക്കറിയാം. അതൊരു ചെറിയ ഉദാഹരണമായിട്ട് എടുത്താൽ മതിയാകും. അതുപോലെയാണ് നോമ്പുകാലങ്ങൾ കടന്നു വരുമ്പോൾ ലോകത്തിലെ വ്യർത്ഥമായ മോഹങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ബലഹീനനാകുകൊണ്ട് അവന്റെ ഇന്ദ്രിയങ്ങൾ ലോകത്തോട് അനുരൂപപ്പെടുവാൻ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യതിചലനം, ഒരു വ്യത്യാസം ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാക്കുവാൻ നമ്മുടെ മുമ്പിൽ സഭ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാഴികക്കല്ലുകളാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നോമ്പുകളും അതിനോട് ചേർന്നുള്ള അനുഷ്ഠാനങ്ങളും. പലപ്പോഴും നോമ്പുകാലം നമുക്കേറെ ഇഷ്ടമുള്ളത് നോമ്പുകാലത്തിന്റെ അവസാന ദിവസത്തുള്ള ഫീസ്റ്റിനെ കുറിച്ചാണെങ്കിലും അതിന് മുമ്പുള്ള ഉപവാസമാണ് യഥാർത്ഥത്തിൽ ആത്മീയതയിൽ നമ്മളെ നിലനിർത്തുന്നത്. അതോടൊപ്പം ഈ ആത്മീയ ജീവിതത്തിലൂടെ ആ ഹ്രസ്വമായ കാലഘട്ടത്തിലൂടെ എന്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു അതിനെ വീണ്ടും ജീവിതത്തിലേക്ക് ക്രമപ്പെടുത്താതിരിക്കാനുള്ള ഒരു അധിനിവേശം ഇതിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൂടിയാണ് ഈ നോമ്പുകാലം അനുഗ്രഹീതമാകുന്നത്. ആമുഖമായിട്ട് ഞാൻ ഇത്രയും ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം.
നാളെ
15 ദിവസം നോമ്പുകാലമാണെന്നുള്ള ആഹ്വാനം ശ്രദ്ധേയമായ എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിക്കപ്പെടണം. ഞാൻ ഇന്നലെ ഒരു ഭവനം സന്ദർശിച്ചപ്പോൾ ആ ഭവനം ഇന്നലെ തന്നെ ഏത് വീടാണെന്നോ ഏത് ദേവാലയത്തിൽ പെട്ടതാണെന്നോ ചിന്തിക്കുന്നതിനേക്കാൾ ഇത് ക്രൈസ്തവന്റെ ഭവനം. അവർ നാളെ മുതൽ ആരംഭം കുറിക്കുന്ന നോമ്പുകാലത്തെ കുറിച്ച് ഇപ്പോഴേ അവരുടെ ഭവനം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തികൾ വലിയ ഭക്തരെന്നൊന്നും നമുക്ക് തോന്നത്തക്കവണ്ണം അവരുടെ മനസ്സിലോ അവരുടെ ജീവിത രീതികളിലോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ നോമ്പുകാലത്തെ മനസ്സിനോട് ചേർത്ത് വെക്കുവാൻ അഭിനിവേശമുള്ള കുടുംബങ്ങൾ അമേരിക്കയിൽ ഇന്നും ഏറെയുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഞാനത് ഉദാഹരണത്തിന് വേണ്ടി പ്രസ്താവിച്ചുകൊണ്ട് മാത്രം എല്ലാവരിലും അത് നിശ്ചയമായിട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക വണ്ണം പാഠപുസ്തകത്തിലെ ഒരു കീർത്തനം ആൽപ്പിക്കാം. ദൈവം തമ്പുരാന്റെ അനുഗ്രഹം വചനത്തിലൂടെ നമുക്ക് ലഭിക്കാൻ ഈ ഗാന ശുശ്രൂഷ അനുഗ്രഹീതമാകട്ടെ. നാമകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ എന്ന സുപരിചിതമായ ഗീതം. എല്ലാവരും ആത്മാർത്ഥമായി പാടണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കഴിവതും എല്ലാവരും പ്രത്യേകിച്ച് ഗാനം ആലപിക്കാൻ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നവരും പ്രസംഗം നിർവഹിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഫോണുകളും ഒഴികെ ബാക്കി എല്ലാ ഫോണുകളും ദയവായി മ്യൂട്ട് ചെയ്താൽ ഇത് കൂടുതൽ അനുഗ്രഹപ്രദവും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് ശ്രവിക്കുവാൻ സഹായകരമായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ എന്ന ഗീതം നമുക്ക് ഒരുമിച്ച് ആലപിക്കും.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിസരവും സഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കണ്ണി ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ോ മാസത്തിന്റെ വൃത്തിയാശിയ ഞങ്ങളെ സ്വർഗീയ പിതാവേ, നിന്റെ നാമത്തിൽ കയറി വന്നിരിക്കുന്ന ഞങ്ങളെ വായിച്ച് അനുഗ്രഹിക്കണമേ. രണ്ടാം മൂന്നാം പേരുടെ നാമത്തിൽ കൂടി വരുന്നൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് വാഴ്ത്തും തന്ന കർത്താവേ, നിന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. യുവജനം മൂലം സത്യ അറിവ് ലഭിക്കുവാനായി വിശ്വം തോന്നണമേ. ഭക്തികളുള്ളവരായി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ സഹ്യന്മാർക്ക് പരിശുദ്ധ റുഹായ അയച്ച് അവരെ ജ്ഞാനമുള്ള ഒരാക്ഷി തീർത്തതിന് പ്രകാരം നിന്റെ പരിശുദ്ധ റുഹായ ഞങ്ങൾക്കുള്ള മേലയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിന്റെ രക്ഷയുടെ സുവിശേഷം സർജാതികളോടും പ്രസംഗിക്ക പ്രാഗ്യത്തോടുകൂടി പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകണമേ. നിന്റെ തിരുവചന പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ നിയന്ത്രിക്കണമേ. സത്യമായ അനുതാപത്തിനും വിശുദ്ധ ജീവിതത്തിനുമുള്ള വാഞ്ചയിലും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ കൃപയിൻ കീഴിൽ ജീവിക്കുന്നതിന് ഞങ്ങളെയും ഞങ്ങളുടെ ക്രിസ്ത്യന്മാരെയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഞാൻ ജയിക്കണമേ. സഭയിലെ ആത്മീയ സംഘടനകളെയും അതിലെ പ്രവർത്തനങ്ങളെയും പരിപാലിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന അതിൻ്റെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും വാർത്തയും ഞാൻ ജയിക്കണമേ. എല്ലാവിധത്തിലും ഞങ്ങളുടെ കൂടി വരവേ അനുഗ്രഹത്തിനും നിന്റെ നാമമഹത്വത്തിനുമായി തീരണമേ. ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളെ പരേതരെയും പാപമോചനത്തെ സ്വർഗരാജ്യത്തിനും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. ആയിരം നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി സ്തോത്രം കൈചേറ്റുവാനായിട്ട് തന്നെ അതിപ്പോഴും എപ്പോഴും നയിക്കും തന്നെ.
ത്രിയേക ദൈവത്തിന്റെ നിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വൈദിക സഹോദരങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ധന്യമാർന്ന സുഖൂറിന്റെ ഭാഗമാകുന്ന പ്രിയമാതാപിതാക്കളെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഇസകത്തിന് ആമുഖ വാക്കുകൾ അറിയിച്ചതിന് വളരെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനുഗ്രഹമായ ഈ സുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നാളെ നോമ്പ് ആരംഭിക്കുന്ന ഒന്നാം തീയതി മുതൽ നോമ്പ് ആരംഭിക്കുന്ന കാര്യങ്ങളെ പറ്റി പ്രിയപ്പെട്ട ഇസകത്തൻ വളരെ വിശാലമായ രീതിയിൽ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. തീർച്ചയായിട്ടും ഈ നോമ്പ് നമ്മുടെ വ്യക്തിജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ധന്യമാർന്ന അനുഭവമായി പരിലസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമാതാവിന്റെ മധ്യസ്ഥത സഭയ്ക്കും വിശ്വാസികൾക്കും എപ്പോഴും ദാവനും കോട്ടയുമായിരിക്കുവാൻ തക്കവണ്ണം പ്രതിജീവസത്തെ നോമ്പുകൂടെ നമുക്കത് കൂടുതൽ പ്രേരകമായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഒന്നാം തീയതി ഓർക്കാനുള്ളത് രക്തസാക്ഷികളായ മർത്തച്ചൂരിയുടെയും ഏഴ് മക്കളുടെയും അവരുടെ ഗുരുവായ എലിയാസറിന്റെയും ഓർമ്മ പ്രത്യേകമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. തീർച്ചയായിട്ടും മർത്തച്ചൂരിയുടെ നാമധേയത്തിൽ യാക്കോബ സഭയിലൊക്കെ പള്ളികളിൽ ധാരാളമുണ്ട്. ഓരോ മക്കളും ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിന് അതിന്റെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് ലോകത്തിന് ഏറ്റവും മാതൃകയായി തീർന്നിട്ടുള്ള രക്തസാക്ഷിയുടെ കൂട്ടത്തിൽ വളരെ യോഗ്യമായി ക്ഷണിക്കാവുന്ന ഒരു ഒരു കുടുംബമാണ് ഭർത്തസ്മോനിയുടെയും ഏഴു മക്കളുടെയും. ഈ മാതാവ് വിശ്വാസത്തിന്റെ വിശ്വാസം ത്യജിക്കത്തക്കവണ്ണം അവിശ്വാസികൾ വളരെ ശക്തമായി ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഏഴ് മക്കളെയും സഭയ്ക്ക് വേണ്ടി ദാനം ചെയ്യുവാൻ ഒരുങ്ങിയ ഒരു പ്രിയ മാതാവാണ്. ഓരോ മക്കളും വിശ്വാസത്തിന് വേണ്ടി സന്തോഷത്തോടുകൂടി പീഡന ഏറ്റുകൊണ്ട് മരണത്തിന്റെ അവസാന നിമിഷം വരെയും നസറന യേശുവിനെ ഏറ്റുപറഞ്ഞ വിശ്വാസത്തെ ലോകവും ഉറപ്പിച്ചതാകില്ല ഒരു വ്യക്തിത്വമാണ് ഈ അമ്മയുടെയും. തീർച്ചയായിട്ടും ഈ ഏഴ് മക്കള് വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ അല്ലെങ്കിൽ പീഡകൾ ഏൽക്കുവാൻ തക്കോണ്ട് വടയായത് ഈ അമ്മയുടെ ആഴമായ വിശ്വാസത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ അമ്മയുടെയും മക്കളുടെയും ഒക്കെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരുപക്ഷെ വളരെ ലാഘവത്തോടെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ രുചിച്ചറിഞ്ഞ ആ ക്രിസ്തു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് എത്ര വാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞാലും അതിന്റെ കമ്പമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തു മഹത്വത്തിന് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച ഈ വ്യക്തികളുടെയൊക്കെ മധ്യസ്ഥത അവരെ ഓർക്കുമ്പോഴെങ്കിലും നമുക്കും ആ ഒരു അവർ കാണിച്ച ആ വിശ്വാസത്തിന്റെ തീക്ഷണ നമ്മളിൽ കൂടി സംരക്ഷിക്കുവാൻ ഇടയാകണമെന്ന് എന്ന പ്രത്യേകമായിട്ട് സന്ദേശത്തെ പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ റാമി തിരുനാട് നദി ആശ്രമത്തിന്റെ അംഗമായിരുന്ന ഓർമ്മകൂടിയാണ് ഒക്കെ വളരെ അടുപ്പവും ബന്ധവുമുള്ള പിതാവാണ്. കാരണം അദ്ദേഹം സ്റ്റുഡന്റ് മൂവ്മെന്റില് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുമ്പോൾ ആ പിതാവിന്റെ കീഴിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് മൈസത്തിനുമൊക്കെ ആ കാലഘട്ടത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പിതാവിനെയും ഈ സമയത്ത് സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഇന്ന് തിരുവചനം ഘോഷിക്കുന്ന പ്രിയപ്പെട്ട തിരുവച്ചനാണ് അച്ഛന് റോമിൽ പി എച്ച് ഡിയുടെ പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വിസിറ്റിങ്ങിനായിട്ട് ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് പ്രിയപ്പെട്ട അച്ഛന് അമേരിക്കയിലുണ്ട്. ഇപ്പോഴും നമ്മുടെ മദ്രാസിന് അരമനയിൽ അദ്ദേഹം താമസിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം ഈ ദിനങ്ങളിലൊക്കെ വിവിധ ദേവാലയങ്ങളെ വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ വചനഘോഷണവും ഒക്കെ നടത്തുവാൻ തക്കോണം ഇടയാക്കി തീർത്തു. കഴിഞ്ഞ മാസവും പ്രിയപ്പെട്ട അച്ഛന് ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുകയും വളരെ ശ്രദ്ധേയമായ ഒരു വചനം നമ്മളെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ഞാൻ അച്ഛനോട് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിക്കുകയും ഇന്ന് കൃത്യസമയത്ത് ബിജോയച്ചനോടൊപ്പം അരമനയിൽ ഉണ്ടായിരിക്കുന്ന മാനേജറായിരിക്കുന്ന ബിജോയച്ചനോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരിലെ വളരെ സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ വിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം പ്രിയപ്പെട്ട മാമനച്ചന്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ബിജോയച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതായിരിക്കും. മാമനച്ചന് പ്രത്യേക
പാട്ടെടുത്തിട്ടുണ്ട്. 138-ാമത്തെ പാട്ട് സുവിശേഷ ഗീതങ്ങളുടെ
ഭാഗ്യനാട്ടിൽ പോകും ഞാൻ
Wow. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ രാജേഷൻ, ബഹുമാനപ്പെട്ട മാമനച്ചൻ, ഏറ്റവും എന്റെ പ്രിയപ്പെട്ട ഐസക് ഡി പ്രകാശിച്ചൻ, അങ്ങനെ മറ്റ് വൈദിക സഹോദരങ്ങളെ, ഈ ശബ്ദപരിധിയിൽ ഇരുന്ന് ഈ ദൈവവചനം ശ്രവിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനകൾ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഐസക്കച്ചനും രാജേഷത്തിനും ഒക്കെ ഓർപ്പിച്ചതുപോലെ ഒരു നോമ്പിന്റെ പടിവാതിലാണ് നാം ആയിരിക്കുന്നത്. പരിശുദ്ധയാകുന്ന ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന്റെ ശ്രേഷ്ഠതയ്ക്കും അതിന്റെ ആഘോഷത്തിന്റെ ആ ഒരുക്കത്തിനുമായി നാം നമ്മെ തന്നെ സജ്ജമാക്കുന്നതായ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ആരാധനാ വർഷത്തിലെ ഏറ്റവും കാനോനിക നോമ്പുകളിൽ ഏറ്റവും അവസാനത്തെ നോമ്പാണ് വിശുദ്ധമായ ശൂനോയോ നോമ്പ്. ശൂനോയോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, അതിന്റെ ആഴമായ അർത്ഥം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് വിശുദ്ധ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതായ അതിനുപയോഗിക്കുന്ന വാക്കാണ് ശൂനോയോ എന്നുള്ളത്. പരിശുദ്ധയാകുന്ന ദൈവമാതാവിന്റെ പരിപാവനമായ ശരീരം ഈ ഭൂമിയിൽ നിന്ന്, ഭൗമികമാകുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന മഹനീയമായ പാരമ്പര്യത്തിന്റെ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് ആ അമ്മയുടെ വിശുദ്ധിയും അമ്മയുടെ നൈർമല്യവുമൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുവാനൊക്കെവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് അഭിധാനമുള്ള വിശുദ്ധനായ അപ്രയും അദ്ദേഹത്തിന്റെ ഹിംസ് ഓഫ് നേറ്റിവിറ്റി അല്ലെങ്കിൽ ജനനത്തെ പറ്റിയുള്ള ഗീതങ്ങളിൽ ഒന്നിൽ ഇങ്ങനെ ദൈവമാതാവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. മറ്റനേക ഗീതങ്ങൾ ഉണ്ടെങ്കിലും ഒരു പടി കൂടെ മുന്നിൽ നിൽക്കുവാൻ തക്കവണ്ണം ഈ അദ്ദേഹത്തിന്റെ ദൈവമാതാവിനെ പറ്റിയുള്ള വിശേഷണങ്ങൾ ഈ കവിതയിൽ കൂടുതൽ പ്രസക്തമായിട്ട് മാറുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ള സംഗതിയാണ്. അതിൽ ഒന്നിൽ ഇങ്ങനെ അദ്ദേഹം പാടുന്നുണ്ട്: നിന്റെ മാതാവ് തികച്ചും വിസ്മയ ഹേതു തന്നെ. വീണ്ടും പറയുകയാണ്, നാഗൻ അവളിൽ പ്രവേശിച്ച് ഒരു ദാസനായി തീർന്നു, വചനമായവൻ പ്രവേശിച്ച് അവളിൽ നിശബ്ദത പൂണ്ടു, മേഘധ്വനി അവളിൽ കടന്നു എന്നാൽ ശബ്ദം പുറപ്പെടുവിച്ചില്ല, സകലത്തിന്റെയും ഇടയവനായവൻ അവളുടെ ഉദരത്തിൽ പ്രവേശിച്ച് കുഞ്ഞാടായി കരച്ചിലോടെ പുറത്തു വന്നു എന്നാണ് ആ സ്ഥാനത്ത് അവിടെ പറയുകയാണ്. മാതാവ്, നിന്റെ മാതാവ് തികച്ചും ഒരു വിസ്മയനീയമായ അല്ലെങ്കിൽ വിസ്മയനീയ തന്നെ എന്ന് അപ്രയും വിശുദ്ധ മാതാവിനെ പ്രകീർത്തിക്കുകയാണ്. എന്താണ് ആ വിസ്മയനീയത്തിന്റെ കാരണം എന്ന് പറയുന്നത്? അതായത്, ഈ ലോകത്തിന്റെ പ്രഭുവായവൻ അവളിൽ പ്രവേശിച്ച് ഒരു ദാസനെ പോലെ ആയി തീർന്നു, വലിയ ഇടയനായവൻ, നല്ല ഇടയനായവൻ അവളിൽ പ്രവേശിച്ച് ഒരു കുഞ്ഞാടായി, ഒരു സ്വർഗീയ കുഞ്ഞാടിനെ പോലെ പുറത്തു വന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ദൈവമാതാവിന്റെ ശ്രേഷ്ഠതയും അവളുടെ പരിശുദ്ധിയുമൊക്കെ നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ സഭയുടെ ആരാധന പാരമ്പര്യത്തിലുമൊക്കെ അത് ശ്രേഷ്ഠമാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അതുകൊണ്ട് ഈ നോമ്പിൽ ദൈവമാതാവിന്റെ ജീവിതം പോലെ തന്നെ നമ്മിൽ നിന്ന് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുവാൻ, ഈ ലോകത്തിൽ കർത്താവിനെ ഒന്ന് പങ്കുവെക്കുവാനും സാക്ഷിക്കുവാനും ഒക്കെ ഇടയാകുവാൻ നമുക്കിടയാകട്ടെ എന്ന് അമുഖമായിട്ട് ഉറപ്പിക്കുക. ആ ദൈവമാതാവിന്റെ വിശുദ്ധിയും അവളുടെ നിർമ്മലതയും ജീവിതത്തിൽ പകർത്തുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങൾ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചുരുക്കം നേരത്തെ ചിന്തയ്ക്കായി ദൈവകൃപയിൽ സങ്കേതപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കുന്നതായ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിന് 35 മുതൽ 41 വരെയുള്ളതായ വാക്യങ്ങളാണ്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു സംഭവമാണ് ആ ഭാഗത്ത് വിവരിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അന്ന് സന്ധ്യയായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ ജനത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ സ്ഥിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, നിങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട്, ശാന്തമാവുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് ക്ഷമിച്ചു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഇത് നമുക്കൊക്കെ സുപരിചിതമായ വേദഭാഗമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് മത്തായി ശ്ലീഹായുടെയും മർക്കോസ് എവാഞ്ചലിസ്റ്റായുടെയും ലൂക്കോസ് എവാഞ്ചലിസ്റ്റായുടെയും സുവിശേഷങ്ങളിൽ മൂന്ന് സുവിശേഷങ്ങളിലും പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നതായ ഒരു ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിൽ, ലൂക്കോസ് എവാഞ്ചലിസ്റ്റായുടെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളിലുമൊക്കെ ഈ സംഭവത്തിന്റെ വിവരണം കാണുവാനൊക്കെ ഉണ്ണം കഴിയും. പ്രത്യേകിച്ച് വളരെ ധ്യാനാത്മകമായി ഈ വേദഭാഗത്തെ ഒന്ന് സമീപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മാനുഷികമായ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏറെ എപ്പോഴും സുഖകരമായ ഒരു അവസ്ഥയല്ല. മറിച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, ജീവിതത്തിൽ നേരിടാമാകുന്ന അനേക പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം. ഇതൊക്കെയും ഈ വേദഭാഗവുമായി ചേർത്ത് ചിന്തിക്കുവാനായിട്ടാണ് ദൈവകൃപയിൽ ഞാൻ സങ്കേതപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ, അവരുടെ കൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അവനോടുകൂടെ ഇരിക്കുന്നവരായ ശിഷ്യന്മാർ ഇന്നൊരു പ്രതിസന്ധിയിലാണ്. അവരുടെ പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത്, അവര് പ്രത്യേകിച്ച് ആ ഗലീലാ കടൽ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ പരശുശ്രൂഷയുടെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഗലീലാ കടലും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമായിരുന്നു കർത്താവിന്റെ പരശുശ്രൂഷയ്ക്ക് കേന്ദ്രം, അല്ലെങ്കിൽ അതിന്റെ ആ സംഭവങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രദേശമാണ് ഈ ഗലീലായും ഗലീലായ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഈ ഗലീലാ കടലിന്റെ അവിടെ അതിൽ പടകിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ വലിയൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. അവർക്ക് പടക് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം, അവർ സഞ്ചരിക്കുന്നതായ പടക് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം സാധ്യമാകാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ച് ഒരു ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ വേദഭാഗത്തെ കുറിച്ച് പറയുന്നത് കർത്താവ് അല്ലെങ്കിൽ മനുഷ്യപുത്രനാകുന്ന യേശുക്രിസ്തു ഒരു പ്രകൃതിയുടെയും ഉടയവനാണ് എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു സംഭവമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്ന് കുറച്ചുകൂടെ ആത്മീയമാകുന്ന ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് അത് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ശിഷ്യന്മാരുടെ പ്രതിസന്ധി എന്തായിരുന്നു, അതിനുള്ള കാരണം എന്തായിരുന്നു, അതിനുള്ള പ്രതിവിധി എന്ന് മാത്രം ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ സമയത്തെ വിനിയോഗിക്കുക. പ്രത്യേകിച്ച് ഈ വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ അവിടെ പറയുന്നുണ്ട്, അന്ന് സന്ധ്യയായപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സന്ധ്യയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം, അതായത് ഭൂമിയിൽ ആ പ്രകാശം കുറഞ്ഞ് അന്ധകാരം ബാധിക്കുന്നതായ അല്ലെങ്കിൽ അന്ധകാരം തുടങ്ങുന്നതായ സമയമാണ് സന്ധ്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ഒരു ആത്മീയ ജീവിതത്തിലെ ഒരു പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ സന്ധ്യയുടെ അനുഭവം എന്ന് പറയുന്നത് ദൈവിക വെളിച്ചത്തിന്റെ കുറവിൽ നിന്ന് ഒരു അന്ധകാരത്തിന്റെ അവസ്ഥയിലേക്ക് മാറുന്നതായ അവസ്ഥയാണ്. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവര് ചിലവരൊക്കെ പറയാറുണ്ട്, പകലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കാം, പക്ഷെ സന്ധ്യയായാലെങ്കിൽ രാത്രിയായാൽ രോഗത്തിന്റെ കാഠിന്യം ഏറുന്നു എന്ന് ചില രോഗികളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. തീർച്ചയായും ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടെയാണ് ഇവിടെ ലഭിക്കുന്നത്. അതായത് ദൈവിക പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വന്ന് ദൈവിക പ്രകാശത്തിന്റെ അഭാവം നമ്മളിൽ ഉണ്ടാകുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ പ്രതിസന്ധികളിൽ ആയി തീരുകയാണ്. ദൈവികമാകുന്ന വെളിച്ചം നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ ഈ ദൈവിക വെളിച്ചത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ആരംഭിക്കുകയായി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ദൈവിക വെളിച്ചം? കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുമ്പോൾ ആ ലോകത്തിന്റെ വെളിച്ചം എന്റെ ജീവിതത്തിലും എന്റെ 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 കുടുംബത്തിലും എന്റെ ജീവിത പശ്ചാത്തലത്തിലൊക്കെയും ഞാൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ ഈ ദൈവിക വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം പരിശോധിക്കുവാൻ തക്കൊണ്ട് നമുക്ക് ഇടയാകണം. പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ സന്ധ്യയാകുമ്പോൾ ഇടവിളക്ക് കൊളുത്തി ആ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നതായ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം, അതായത് ഭൂമിയിൽ അന്ധകാരം ബാധിച്ചിരിക്കുന്നുവെങ്കിലും ഈ അന്ധകാരം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ബാധിക്കാതെ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ബാധിക്കാതെ ദൈവിക വെളിച്ചമെന്നിൽ ഉണ്ടാകണമെന്നുള്ള ബോധ്യത്തോടുകൂടെയാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഈ പാരമ്പര്യം പിന്തുടർന്നു വന്നിരുന്നത്. പക്ഷേ ഇന്ന് അത് എത്രമാത്രം ശക്തിയായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം തീഷ്ണതയോടെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരു സ്വയപരിശോധന നടത്തുന്നത് ഏറ്റവും പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധിയുടെ കാരണം ഒന്ന് ദൈവിക വെളിച്ചം ഇല്ലാതെയായി മാറുന്ന അവസ്ഥയാണ്. ദൈവത്തിന്റെ വെളിച്ചം അല്ലെങ്കിൽ ദൈവിക പ്രകാശത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ, ആ വെളിച്ചത്തിൽ നിന്ന് നാം അന്യരായി മാറുമ്പോൾ, തീർച്ചയായും അത് അത്ര ശ്രേഷ്ഠമായ ശുഭകരമായ ഒരു ജീവിതത്തിലേക്കല്ല നമ്മെ നയിക്കുന്നത് എന്ന് പ്രത്യേകമായി ഓർക്കണം. പ്രത്യേകിച്ച് ന്യായവിധിയെ പറ്റിയൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ പുറത്തെ അന്ധകാരത്തിലേക്ക് പോകുകയും എന്ന് കൽപ്പിക്കും എന്നാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പാരമ്പര്യവും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ആ അന്ധകാരത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഈ ദൈവിക വെളിച്ചത്തിൽ നിന്ന് അന്യരായി തീരുന്നു എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവിക വെളിച്ചവും ദൈവികമാകുന്ന ആ പ്രകാശവും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. എന്താണ് പ്രതിസന്ധിയുടെ രണ്ടാമത്തെ കാരണം? ഇവിടെ ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ഈ പടകിൽ ആരുണ്ട്? കർത്താവുണ്ട്. എന്നാൽ കർത്താവ് എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്? അവൻ പടകിൽ അമരത്ത് തലയിണ വെച്ചുറങ്ങുകയായിരുന്നു. അവിടെ നമ്മൾ അതും ഒരു ആധ്യാത്മികമാകുന്ന ധ്യാനാത്മകമാകുന്ന ഹൃദയത്തോടുകൂടെ ചിന്തിക്കുമ്പോൾ നമുക്കും അതിനും ഒരു മറുപടി ലഭിക്കുന്നുണ്ട്. എന്താണ് ജീവിതത്തിൽ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയൊക്കെ കാരണം എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ പടകിൽ, എന്റെ ജീവിതത്തിന്റെ അമരത്ത് അവൻ തലയിണ വെച്ച് ഉറങ്ങുകയാണ്. ക്രിസ്തു പലപ്പോഴും ഉറങ്ങുമ്പോൾ, ക്രിസ്തു നിഷ്ക്രിയനായി മാറുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ ആരംഭിക്കുകയായി എന്ന് പ്രത്യേകമാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തു വളരെ ക്രിയാത്മകമായി ആയിരിക്കുന്ന അവസ്ഥയിലാണ് നാം ദൈവികമാകുന്ന വെളിച്ചത്തിലേക്കും ദൈവികമാകുന്ന അനുഗ്രഹങ്ങളിലേക്കും കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തു നിഷ്ക്രിയനായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തർ ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും അത് ഞാൻ തന്നെ എന്നെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിഷ്ക്രിയനായി മാറുന്നില്ലേ എന്ന് ഒരു സ്വയപരിശോധന നടത്തുവാൻ എനിക്കിടയാകുമ്പോഴാണ് അവനെ വിളിച്ചുണർത്തുവാൻ തക്ക നമുക്കിടയാകുന്നത്. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ, അത് ഔരോഹിത സ്ഥാനികളല്ല, അത് അന്മായ സഹോദരങ്ങളല്ല, എല്ലാവരുടെ ജീവിതത്തിൽ ഇത് ഒരു സ്വയപരിശോധനയ്ക്ക് ഇടയമാക്കണം. എവിടെയാണ് ക്രിസ്തുവിനെ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ജീവിതത്തിന്റെ കേന്ദ്രമായി അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടിസ്ഥാനമായി ഒക്കെ കർത്താവിനെ നാം പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ജീവിത വിജയവും ജീവിതത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നമ്മളിൽ ഉണ്ടാകും എന്ന് നാം ഓർക്കണം. പലപ്പോഴൊക്കെ പല ഭവനങ്ങളിലും ചെല്ലുമ്പോൾ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കും. പക്ഷേ ക്രിസ്തു വീടിന്റെ നായകനാകുന്നത് എങ്ങനെയാണ്? അത് ഒരു ബോർഡിൽ തീർന്നാൽ അത് ബോർഡിൽ മാത്രം കണ്ടാൽ കാര്യമില്ല. മറിച്ച് ക്രിസ്തു ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ നായകനായി മാറുന്ന അവസ്ഥയിലാണ് കുടുംബത്തിന്റെ ആ നിലനിൽപ്പും അതിന്റെ അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങൾക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സാധാരണ പറയാറുണ്ട്, ഫാമിലി എന്ന് പറയാറുണ്ട്. പ്രാർത്ഥിക്കുന്ന ഭവനം നിലനിൽക്കും എന്ന് പറയാറുണ്ട്. കാരണം പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ശക്തി ഉണ്ടാകുന്നു, കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ശക്തി ഉണ്ടാകുന്നു. പ്രാർത്ഥിച്ചില്ല എങ്കിൽ ശക്തിയില്ലാത്തവരായി നാം മാറുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് ശക്തിയാകുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോട് നമ്മെ ബന്ധുവോടുന്ന ആ ചങ്ങലയുമായി ഒന്ന് ആ ചങ്ങലയിലൂടെ ക്രിസ്തുവുമായി ഒന്ന് ബന്ധപ്പെടുവാൻ തക്കവണ്ണം, അവരുമായി ബന്ധിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ, ഇടയാകണം എന്ന് ഉറപ്പിക്കുക. വീണ്ടും ഈ പ്രതിസന്ധി ശിഷ്യന്മാര് അവർ തിരിച്ചറിയുക. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശിഷ്യന്മാർ ഒരുപക്ഷെ ചിന്തിച്ചു കാണാം, ഈ ഗലീലാക്കടന്റെ ഓളങ്ങളും അതിന്റെ തിരകളും അതിന്റെ തിരമാലകളും ഒക്കെ അറിഞ്ഞവരാണ് ഞങ്ങൾ ഓരോരുത്തരും. കാരണം മിക്കവാറും സ്ത്രീകന്മാരൊക്കെ പടക് മീൻപിടുത്തക്കാരായിരുന്നു, പടകിനെ നിയന്ത്രിക്കുവാൻ തക്ക വണ്ണം കഴിവുള്ളവനായിരുന്നു. ഒരുപക്ഷെ അവരൊരുപക്ഷെ ചിന്തിച്ചിരിക്കാം, കർത്താവ് തൽക്കാലം അവിടെ കിടക്കട്ടെ, അവനവിടെ കിടക്കട്ടെ, അവന്റെ പടകിന്റെ അമരത്ത് അവൻ വിശ്രമിക്കട്ടെ, ഞങ്ങൾക്ക് നോക്കാം ഈ പടകനെ നിയന്ത്രിക്കുവാൻ തക്ക വണ്ണം കഴിയുമോ എന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചിരിക്കാം എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം കർത്താവ് അവൻ അവന്റെ യഹൂദ മര്യാദ പ്രകാരം ഒരു തച്ചനായിരുന്നു. തച്ചൻ എങ്ങനെയാണ് ഒരു സമുദ്രത്തിന്റെ ഓളങ്ങളെ പറ്റി അല്ലെങ്കിൽ പടകിന്റെ നിയന്ത്രണത്തെ പറ്റിയൊക്കെ അറിയാവുന്നത് എന്നൊരു ഒരു ഒരു ബൗദ്ധികമാകുന്ന ഒരു ചിന്ത ഒരു പക്ഷെ അവരിൽ ഉണ്ടാകാം. എന്നാൽ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ പ്രയത്നിക്കുമ്പോൾ, അവർ നിയന്ത്രിക്കുവാൻ തക്ക ഒന്നൊക്കെ ശ്രമിക്കുമ്പോൾ അത് പരിപൂർണമായി അത് വിജയിക്കുന്നില്ല എന്ന് ഇവിടെ കാണുവാൻ തക്ക ഒന്നും കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, എല്ലാ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, കർത്താവിന് ഒരു നമ്മെ കുറിച്ച് ഒരു പദ്ധതിയൊക്കെ ഉണ്ടാകാം. പക്ഷേ നാം മനസ്സിലാക്കണം, കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം നമ്മൾ അതിനുള്ളതായ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ തക്കുള്ള മാർഗങ്ങൾ തേടുമ്പോൾ അത് പരിപൂർണമായും അത് വിജയിക്കില്ല അല്ലെങ്കിൽ അത് പരിപൂർണ വിജയത്തിലേക്ക് വരികയില്ല എന്ന് തിരിച്ചറിയുവാൻ തക്ക ഉണ്ട് നമുക്കിടയാകാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവ വീട് കാക്കുന്നില്ല എങ്കിൽ പണിക്കാരൻ വ്യഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്യഥ ജാഗരിക്കുന്നു. നമുക്കറിയാം, പണിക്കാരൻ വിചാരിക്കുകയാണ് എനിക്ക് ഇത് നിർമ്മിക്കുവാനൊക്കെയുള്ള കഴിവുണ്ട്, അതിനുള്ള ബുദ്ധിയുണ്ട് എന്നൊക്കെ ചിന്തിച്ചാലും അവൻ പണിയില്ല എങ്കിൽ പണി പൂർത്തീകരിക്കുന്നില്ല. അതുപോലെ കാവൽക്കാരൻ ചിന്തിക്കുകയാണ് എന്റെ കായബലത്തിലും എന്റെ ശക്തിയിലും എന്റെ ആരോഗ്യത്തിലും ഒക്കെ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് മറ്റൊരു കാവൽക്കാരന്റെ ആവശ്യമില്ല എന്ന് അവൻ സ്വയം ചിന്തിക്കുമ്പോൾ അവൻ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ അവൻ വൃഥാജാഗരിക്കുന്നു. അതുകൊണ്ട് ഏത് പ്രയത്നങ്ങളാണെങ്കിലും ഏത് പ്രതിസന്ധികളാണെങ്കിലും അവിടെ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ തക്ക, പ്രത്യേകിച്ച് രോഗത്തിന്റെ അവസ്ഥയിൽ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട്, സമാധാനമില്ലാതെ ഉള്ളുന്നവരുണ്ട്. ഇവരൊക്കെ ചിന്തിക്കണം, കർത്താവിനോട് ചേർന്ന് ഇതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം, കർത്താവിനോട് ചേർന്ന് അവരിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളോടുകൂടെ ഇതിനെ നേരിടുവാനുള്ള പ്രാപ്തിയും ശക്തിയും ഒക്കെ നമുക്ക് ലഭിക്കണമേ എന്ന് കൂടുതലായി ദൈവകൃപയിൽ സങ്കേതപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഒടുവിൽ അവര് വീഹന്മാർ ആ പ്രതിസന്ധിയുടെ ഉത്തരം കണ്ടെത്തുകയാണ്. അവിടെ വായിക്കുന്നുണ്ട്, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് എനിക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാവുക എന്ന് പറഞ്ഞു. കാറ്റ് ശമിച്ചു, വലിയ ശാന്തതയുണ്ടായി. കർത്താവ് പടകിന്റെ അമരത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അവൻ പടകിന്റെ അമരത്ത് ക്രിയാത്മകമായി നിന്ന് നിൽക്കുമ്പോൾ അവൻ പറയുകയാണ്, കാറ്റിനോട് അടങ്ങുക, കടലിനോട് ശാന്തമാവുക എന്ന് പറഞ്ഞു. ആ വാക്യം വളരെ പ്രസക്തമാണ്. വലിയ ശാന്തതയുണ്ടായി, വലിയ സമാധാനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പടകിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം, ഒന്ന് ക്രിയാത്മകമായി ഒന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്ന നിമിഷങ്ങൾ അവിടെയാണ് ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു ആധ്യാത്മികമാകുന്ന ചിന്തയായിട്ട് നാം കരുതുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിന്റെ അടിസ്ഥാനമായി അതിന്റെ കേന്ദ്രമായി അല്ലെങ്കിൽ അതിന്റെ അതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ധ്യാനിച്ച് നമ്മൾ തന്നെ അത് ആ പ്രത്യേക വചനം പൂർത്തീകരിക്കുവാൻ തക്ക വണ്ണം ഇടയാകുമ്പോഴാണ് ഇത് ജീവിത ബന്ധിയായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് ഒരു കഥ ഇങ്ങനെ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ദൈവീകനായ അല്ലെങ്കിൽ ദൈവഭക്തൻ എന്ന് കരുതുന്ന ഒരാള് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ തന്റെ ചെരുപ്പ് അദ്ദേഹം പുറത്ത് ഊരി വെച്ചാണ് പോകുന്നത്. അത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ പരുന്ത് വന്ന് തന്റെ ചെരുപ്പുകളിൽ ഒന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നതാ. അദ്ദേഹം വളരെ കോപിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി അതിനെ ആ പരുന്തിനെ ശപിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ്. ഒരുങ്ങുന്ന സമയത്താണ് അദ്ദേഹം കാണുന്നത് തന്റെ ചെരുപ്പിനിടയിലൂടെ ഊർന്നു വീഴുന്നതായ ഒരു ചെറിയ പാമ്പ്. അത് കാണുമ്പോൾ അത് അദ്ദേഹം ആ തന്നെ ശപിക്കുവാനായി അല്ലെങ്കിൽ എടുത്തതായ കയ്യ് ആണ് പോയി. ദൈവത്തിന്റെ അവർണീനീയമായി കരുതലിനെ ഓർത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് കഥ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ചിലപ്പോൾ നഷ്ടങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയൊക്കെ നാം പഠിക്കുന്നത്, ദുരിതങ്ങൾ പോലും നമ്മെ ജീവിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. ജീവിതത്തിൽ ഓരോ ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ കഷ്ടതകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, ദുരിതങ്ങൾ ഉണ്ടാകാം, ഇതൊക്കെ നമ്മെ ജീവിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഈ വേദഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുക. എന്താണ് നമ്മുടെ കുറവ്? എന്താണ്, എവിടെയാണ് എനിക്ക് പാളിപ്പോകുന്നത്? എവിടെയാണ് എനിക്ക് കുറവുണ്ടാകുന്നത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണം. ഒരു ഭക്തനായ ഒരു പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആരാധനകളും അല്ലെങ്കിൽ ഓരോ കൂട്ടായ്മകളും ദൈവത്തിന്റെ ശ്രേഷ്ഠതയും എന്റെ അയോഗ്യതയും തിരിച്ചറിയുവാനുള്ള സമയങ്ങളായിരിക്കണം എന്ന് ഒരു പിതാവ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ദൈവവചന ധ്യാനങ്ങളും ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുവാനും എന്റെ കുറവ് എവിടെയാണ് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ ഞാൻ ഉപസമർപ്പിക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവിക വെളിച്ചം എന്നിൽ കുറഞ്ഞു പോകാതിരിക്കുവാൻ ദൈവമേ നിക്ഷമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും എന്റെ ജീവിതത്തിൽ കർത്താവ് കേന്ദ്രവും ജീവിതത്തിന്റെ സമത്വമായിരിക്കുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊരു തീരുമാനത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുവാൻ ഇടയാകണം. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവനെ ഒന്ന് ഒരു മാർജിനലൈസ് ചെയ്തുകൊണ്ട് ഉള്ളതായ സൊല്യൂഷൻ അത് പൂർണ്ണമാകുന്നില്ല, അത് വിജയമാകുന്നില്ല എന്ന് തിരിച്ചറിയുവാൻ തക്ക നമുക്ക് ഇടയാകണം. വീണ്ടും അവനെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും നമുക്കിടയാകണം. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ ഞാൻ ഉപസ്മരിക്കട്ടെ. കൂടുതൽ പ്രത്യേകിച്ച് ദൈവമാതാവിനെ അനുസ്മരിക്കുന്നതായ നിമിഷങ്ങളിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെ ശ്രേഷ്ഠതയ്ക്കായി നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അമേത്തമ്മിനെ ഒരുക്കുന്നതായ ഈ സന്ദർഭത്തിൽ നമുക്കും ആ ദൈവമാതാവിന്റെ വിശുദ്ധി പോലെ, ആ നിർമ്മലത പോലെ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകിച്ച് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ ദൈവിക വചനം നമ്മുടെ ജീവിതങ്ങളിൽ പ്രസക്തമായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ശിരസുകളെ ഒന്ന് വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കാരുണ്യമുള്ള കർത്താവേ, തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതായ കാര്യത്തിനായി, പഠിച്ചതായ ദൈവിക വചനത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, ആരോപണങ്ങളിൽ പെട്ട് ഉള്ളുന്നവരുണ്ട്, രോഗത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന നെടുവീർപ്പെടുന്നവരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഇപ്പൊ ഏറെ പ്രതിസന്ധികളുണ്ട് നാഥ. ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ തേജസ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ കുറഞ്ഞു പോകാതെ ഞങ്ങളിൽ നിലനിൽക്കുവാന്നൊക്കെ വേണം നീ ഇടയാക്കണം. നിന്റെ ദൈവിക വെളിച്ചം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നീ ഞങ്ങളെ നിലനിർത്തണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പടകിന്റെ അമരത്ത് അതിന്റെ നായകനും അതിന്റെ കപ്പിത്താനുമായി അവിടുന്ന് ആയിരിക്കണമേ. കൂടുതൽ കൃപകളോടെ, കൂടുതൽ ജീവിത വിശുദ്ധിയോടെ, കൂടുതൽ നന്മകളോടെ നിന്നെ പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ നിലയാക്കണമേ. ദൈവമായ കർത്താവെ, കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീർക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം, അത് ഫലം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. കേട്ടിട്ടുള്ള എല്ലാവരെയും, കേട്ട കാതുകളെയും വാഴ്ത്തണമേ. കൃപ കൊണ്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിലവരിച്ച ദുരുഹായി സ്തുതിയും സ്തോത്രവും എന്നുമെന്നാൾ സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, വളരെ സുപരിചിതമായൊരു വേദഭാഗം ശ്രദ്ധേയമായ രീതിയിൽ വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും ആ വാക്യത്തിലെ, ആ പ്രത്യേകിച്ച് വേദഭാഗത്തിലെ ഓരോ വാക്യങ്ങളും നമ്മളെ വീണ്ടും വീണ്ടും ആഴത്തിൽ ബോധ്യപ്പെടുത്തി നിത്യജീവിതവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി അവന്റെ സമാപനത്തിൽ അതെല്ലാവർക്കും അനുഗ്രഹമാകുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ പര്യവസാനിപ്പിച്ചു. അതിന്റെ ശ്രദ്ധേയമായ സന്ദേശത്തിന് സുപൂർവ പ്രാർത്ഥനയുടെ പ്രത്യേകമായ നന്ദിയും അഭിനന്ദനങ്ങളും ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായങ്ങൾ കൊണ്ട് അവസാനിക്കുന്നു. അതിൽ അഞ്ചാം അധ്യായത്തിന്റെ 35 വാക്യത്തിലാണ്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു എന്ന് തുടങ്ങുന്ന ഈ വേദഭാഗത്തിൽ എന്നെ സ്പർശിച്ച ഒരു കൊച്ചു കാര്യം, അതിന്റെ ശ്രേഷ്ഠമായ സന്ദേശമായിരുന്നെങ്കിലും ഞാനൊരു ചെറിയ ചിന്ത അതിനോട് ചേർത്ത് വെക്കുവാൻ മാത്രം സമയമെടുക്കട്ടെ. താൻ പടകിൽ ഇരുന്ന പാട് അവനെ കൊണ്ടുപോയി, മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. തിരക്കേറിയ ഒരു ദിവസത്തിന്റെ സന്ധ്യയിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ആ കൂട്ടത്തിൽ പുരസ്കാരത്തെ വിട്ടു, ആ സ്ഥലം അവിടെ നിന്ന് വിട്ടു. പക്ഷെ ഒരു കാര്യം അവർ നിർബന്ധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചില്ല, ക്രിസ്തുവിനെ ആ പടകിൽ തന്നെ ഇരുത്തി. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചു കാലം മുമ്പ് വായിച്ചൊരു ഒരു പുസ്തകത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രൈസ്തവ ചിന്തകൻ ഇതിനൊരു വിശകലനം ചെയ്തു. ഇന്ന് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ പല ഡിനോമിനേഷനായിട്ട് അറിയപ്പെടുന്നു, അതിൽ ഏത് വലുതോ ഏത് ചെറുതെന്നോ ഒക്കെ അവരവരുടെ ഡിനോമിനേഷൻ അതിനെ തുളസപ്പെടുത്താറുമുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെക്കാളും ഉയർന്ന ഒരു ശ്രേണിയും ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കും. മറ്റ് സഭാവിഭാഗങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ക്രൈസ്തവ വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണി അവരാണ്. ഒരു ഹയറാർക്കിക്കൽ ഓർഡർ നമ്മളെല്ലാം മനഃപൂർവ്വം കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്ന് തെളിയിക്കാൻ ക്രിസ്തുവിനെ നമ്മൾ പേരുകൊണ്ടും മാലയുടെ അറ്റത്തെ കുരിശുകൊണ്ടും കുടുംബത്തിന്റെ പേരുകൊണ്ടും പള്ളിയുടെ മഹാത്മ്യം കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ പുരാതനത്വം കൊണ്ടും ഒക്കെ നമ്മൾ ഏറ്റവും വലിയ ശ്രേണിയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേദപുസ്തകം യാത്രയിലൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്, ആ യാത്രയുടെ ഒടുവിൽ വരെ സൂക്ഷിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയിൽ തന്നെ ഒരു കാര്യം ആരംഭിച്ച് പ്രാർത്ഥനയിൽ തന്നെ അവസാനിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിസന്ധി കടന്നു വരുമ്പോൾ ആ കൂടെയുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമായ വേദപുസ്തകത്തിലൂടെ കൃപ ലഭിക്കാൻ അർഹതയും അവകാശവും ഉള്ളൂ എന്നൊരു ചിന്ത കൃത്യമായിട്ട് ഈ വേദഭാഗത്തിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ യാത്രയിലെ അവസാനത്തോളവും അല്ലെങ്കിൽ നമ്മുടെ പരിപാടി ദൈനംദിന ജീവിതത്തിന്റെ അന്ത്യപടി ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്, വേദപുസ്തകം നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടാത്ത സമൂഹവും ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞത് യാത്രയിൽ ചിലരൊക്കെ ഭയപ്പെട്ട് വേദപുസ്തകം എടുത്തു വെക്കും. കാര്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ടർബുലൻസ് അത് ക്ലിയർ ചെയ്യാനുള്ള മെസ്സേജ് കിട്ടുമ്പോൾ പെട്ടെന്ന് വേദപുസ്തകത്തെ പിടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആവശ്യ ഘട്ടങ്ങളിൽ വേദപുസ്തകത്തെ പിടിക്കുന്നതിനേക്കാൾ ഉപരിയാണ് യാത്ര തുടങ്ങുമ്പോഴേ വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയും അത് തീരുമ്പോൾ ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. ഇവിടെ ശിഷ്യന്മാർ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചു, ക്രിസ്തുവിന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമുണ്ട്. ഏതൊക്കെ കാര്യത്തിലാണെന്ന് വിവിധ ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് നീ ഉറങ്ങുന്നത് എന്ത്, ഇത് ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുന്നത് നീ കാണുന്നില്ലേ എന്നുള്ള ഒരു അവിശ്വാസിയുടെ ചോദ്യം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്, ദേവാലയത്തിലെ അംഗത്വമുണ്ട്, ശരീര രക്തങ്ങളോടുള്ള ബന്ധമുണ്ട്, വേദപുസ്തകം പഠിച്ചിട്ടുണ്ട്, വായിക്കുന്നുണ്ട്, പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്നു, കൺവെൻഷൻ വേദികളിലുണ്ട്. പക്ഷേ ആഴത്തിലുള്ള വേര് ക്രിസ്തുവുമായിട്ട് ഉണ്ടാക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നുള്ള ചിന്തയും ഇതിനോട് ചേർത്ത് വെക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രത്യേകിച്ച് വിനുവച്ചിട്ട് അതിവർഷത്തിന്റെ അന്യഹിതമായ സന്ദേശം നമുക്ക് ഏറെ ഉണർവും പ്രചോദനവും നൽകുന്നതാണ്. അവർക്കുള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടാതെ ദൈവത്തെ ജീവിക്കാൻ സാധ്യമാകുന്നു എന്നുള്ള ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഈ സന്ദേശം സാധിച്ചു എന്നുള്ളത് ശ്രേഷ്ഠമായ കാര്യമാണ്. ഉപോറോ പ്രാർത്ഥനയോട് സംബന്ധിച്ച ആ നേതൃത്വം നൽകിയ വൈദികരോട് വചനം സംസാരിച്ച ദീപത്താച്ചനോടും വിശ്വാസികളായി എല്ലാ ദീപത്തോരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ.
തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉള്ള പേരുകളെ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ ഗീതം. എന്നുടയോനെ നീ എന്നെ കൺമണി പോലെ കാത്തിരണമേ, എന്നുടയോനെ നീ എന്നെ കൺമണി പോലെ കാത്തിരണമേ എന്ന ഗീതത്തിന്റെ 4-6 ഈരടികൾ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകളെ വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ചേർന്ന് പാടാം.
തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, റോയ് റോയി പാസി കോപ്പ, നീത കുര്യൻ ഉമ്മൻ, സാറാമ കുര്യൻ, സോഫിയ, സാലി, ബിനോ, ഷാലിനി ജോർജ്, അച്ചാമ മാത്യു, സിൻസി, ജോഷമ്മ വർഗീസ്, ജോസക്കറിയ, സിൻസി, സ്റ്റീവൻ, നഥാനിയൻ, ഓമന ചാണ്ടി, ജോബി, മറ്റ് ആരെങ്കിലും, ഒരു ആലീസ് ജോസഫ്, മറ്റൊരു ആലീസ്, മറ്റ് സോജൻ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി ഒരു നിമിഷം ശിരസ്സുകളെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാമനച്ച വേറെ ആരെങ്കിലും അവിടെ ഓർക്കാനുണ്ടോ?
മോളി മാത്തുക്കുട്ടി സുഖമായി വരുന്നു, എന്നാലും നമ്മൾ പ്രാർത്ഥന ആവശ്യമാണ്.
മോളിയാറ്റിക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യമാരായ കൊടുക്കിയ ദൈവമേ, ഈ പ്രഭാതരത്തിന് ഞങ്ങൾ പുതിയ സ്തോത്രം സമർപ്പിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി വരുത്തി ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ പകരുവാനിടയാക്കി ചെറിയ വാർത്ത സ്തുതിക്കുന്നു. ഞങ്ങൾ കുറവുള്ള ഒരു ബലഹീനരുമാകുന്നു, എങ്കിലും ഞങ്ങൾ നിലവിളിക്കുമ്പോഴൊക്കെ മടി കൂടാതെ ഞങ്ങളുടെ അടുക്കിലേക്ക് അവർക്ക് ഇറങ്ങി വരുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തമ്പുരാനെ അങ്ങയുടെ സ്ഥാനത്തിൽ ഉണ്ടാകണമേ. അത് തിരിച്ചറിയുവാൻ ഞങ്ങൾ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഒരുപാട് രോഗികളെ തിരുവ ഞങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അനേക ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ദൈവമേ, ഇവർക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. വേദന വരുമ്പോഴും നൊമ്പരങ്ങൾ വരുമ്പോഴും ദൈവമേ, ഞങ്ങൾക്ക് പ്രതീക്ഷ പ്രത്യാശയം അവിടുന്ന് മാത്രമേ ഉള്ളല്ലോ. ഞങ്ങൾ തിരുവചനത്തിൽ കേട്ടതുപോലെ കാറ്റുകള് തേമാരികള് പലപ്പോഴും ഞങ്ങളെ ശക്തമായി ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് ഉണരണമേ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാറ്റുകളെയും കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും അവിടുന്ന് ശാസിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗികൾക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകണമേ. അങ്ങയുടെ സാന്നിധ്യവും സ്പർശനവും അങ്ങൊരുക്കുന്ന സൗഖ്യകരമായ സംവിധാനങ്ങളൊക്കെ അവർക്ക് പ്രയോജനിപ്പിക്കാൻ സഹായിക്കണമേ. വേദനയുടെ മധ്യത്തിലും ചെലവഴിക്കുമ്പോൾ ഉത്തരമുള്ളത് അപ്പൻ കൂടെയുള്ളതുള്ള ധൈര്യം ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ അവരെ ശക്തിപ്പെടുത്തണമേ. കുറ്റവര് വേർപെട്ട് ദുഃഖാനുഭവിക്കുന്ന കുടുംബങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ നിൽക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ദൈവമേ, വിവാഹപ്രായത്തിനും പങ്കാളികൾ ലഭിക്കാൻ പ്രയാസപ്പെടുന്ന മക്കളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും ജോലി സ്ഥിരതയും നല്ല പ്രതിഫലം കണ്ടക്കൊണ്ട സംഗതിയാക്കണമേ. സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാഭിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ മാതൃരാജ്യത്തെയും അവരുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദവും മൂലം പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുന്നവർക്ക് ഇതിനെ നന്മ അനുഭവിക്കാത്ത കോണം അങ്ങനെ കൃപ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട സമർപ്പിക്കുന്നു. അങ്ങയുടെ പദ്ധതിയിൽ കൂടുതൽ ശ്രദ്ധയോടും നന്മയിലും ശുശ്രൂഷിക്കുവാൻ ദാസിനെ അവിടെ ശക്തിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് അനേകരങ്ങളെ അനേക ആളുകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് വായ്പാത്തക്കാവണം. നിന്റെ മകന്റെ കരങ്ങൾക്കും നിന്റെ മകന്റെ നാവുകൾക്കും ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്വയോട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങളെ പുറക്കണമേ. സകല വാങ്ങി പോയവർക്കും സ്വർഗീയ ഊർജ്ജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ ആത്മാവിനെ എന്തോ നാളും സ്തുതിച്ചു പോകുവാനായിട്ട് തന്നെ.
ഭാരകിമോർത്താവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധാവാസവും നാം എല്ലാവരോടും കൂടിയും പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും അവരുടെ കുടുംബങ്ങളോടുകൂടിയും പ്രയാസപ്പെടുന്നവരോടുകൂടിയും രോഗികളുടെ കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നുവെന്നേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ.
അന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത പകർന്നു വന്ന ജോയച്ചൻ, അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ടുനടക്കുന്ന മാമിനേച്ചൻ, പ്രതി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ബിജോയച്ചൻ, എല്ലാ സ്നേഹമുള്ള വേദികളോടും ഒരുമി കൂടി ഞാൻ അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച പ്രീതി, അതുപോലെ തന്നെ എന്റെ അസിസ്റ്റന്റ് ജോലിയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഇതിനുവേണ്ടി അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പ്രാരംഭത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ നാളെ അനുഭവം നാളെ ആരംഭിക്കുന്ന നോമ്പ് എല്ലാവർക്കും കൂടുതൽ അനുഗ്രഹത്തിന് ദാനമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കാം. നമ്മളൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. ശാരീരികമായ പ്രയാസങ്ങളാണെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒരു ശക്തിയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് രൂപപ്പെടാം. അതായത് മധ്യസ്ഥ നമുക്കിപ്പോഴും കാവലായിരിക്കട്ടെ. ദൈവം നമ്മൾ എന്നെ വരെ വാഴ്ത്തിരിക്കുമാറാകട്ടെ. ആമേൻ.